ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 21st ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലാവോസിലെത്തും. ഹരിയാനയിൽ 48 സീറ്റുകളിൽ വിജയിച്ച BJP തുടർച്ചയായ 3rd തവണയും അധികാരത്തിലേക്ക്. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 48 സീറ്റുകളുമായി ഭൂരിപക്ഷം ഉറപ്പിച്ചു. കേരള നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. കണ്ണുകളെ ബാധിക്കുന്ന അണുബാധയായ ട്രക്കോമ രോഗത്തെ ഇന്ത്യ അതിജീവിച്ചതായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 21st ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 19th ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലാവോസിലെത്തും. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി, ഭാവി സഹകരണം എന്നിവ ഉച്ചകോടി വിലയിരുത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ സംബന്ധിച്ചും അംഗരാജ്യങ്ങൾ ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ കിഴക്കൻ നയത്തിലും സാഗർ കാഴ്ചപ്പാടിലും ആസിയാൻ അംഗരാജ്യങ്ങൾക്ക് നിർണായക സ്ഥാനമാണ് ഉള്ളത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 90 നിയമസഭയിൽ ഭൂരിപക്ഷം മറികടന്ന BJP തുടർച്ചയായ 3rd തവണയും അധികാരത്തിലേക്ക്. BJP 48 സീറ്റുകളിലും കോൺഗ്രസ് 37 സീറ്റുകളിലും വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 2 സീറ്റുകൾ നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. BJP നേതാവും മുഖ്യമന്ത്രിയുമായ നയാബ് സിംഗ് സൈനി 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലഡ്വ സീറ്റിൽ വിജയിച്ചത്. മുൻമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അനിൽ വിജ് അംബാലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ 71,000 വോട്ടുകൾക്ക് വിജയിച്ചു. ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ട് വിജയിച്ചു. ജമ്മുകശ്മീരിലെ 90 നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളുമായി സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം. നാഷണൽ കോൺഫറൻസ് 42 സീറ്റുകൾ നേടിയപ്പോൾ സഖ്യകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6 സീറ്റുകൾ നേടി. BJP 29 സീറ്റുകളിൽ വിജയിച്ചു. PDP 3 സീറ്റുകളും ജമ്മുകാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ്, CPIM, ആം ആദ്മി പാർട്ടി എന്നിവർ ഓരോ സീറ്റുകളും നേടി. 7 സീറ്റിൽ സ്വതന്ത്രർ വിജയിച്ചു. മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ബുദ്ഗാം, ഗുന്ദർബാൽ മണ്ഡലങ്ങളിൽ വിജയം നേടി. അനന്ത്നാഗിൽ കോൺഗ്രസിന്റെ പീർ സാദ മുഹമ്മദ് സെയ്ദും അനന്ത്നാഗ് വെസ്റ്റിൽ നാഷണൽ കോൺഫറൻസിന്റെ അബ്ദുൾ മജീദ് ഭട്ടും വിജയിച്ചു. അതേസമയം PDP നേതാവും മെഹബൂബ മുഫ്തിയുടെ മകളുമായ ഇൽത്തിജ മുഫ്തി ബിജ് ബെഹാരയിൽ പരാജയപ്പെട്ടു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 3rd തവണയും BJP മികച്ച വിജയം നേടിയെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 18 ജമ്മുകശ്മീരിൽ സമാധാനപരമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ BJP ഏറ്റവും വലിയ കക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും ജനങ്ങളെ ശ്രീ മോദി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണ് ഹരിയാനയിലെ വിജയമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അഭിപ്രായപ്പെട്ടു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസം വരുത്തിയെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മണ്ഡലങ്ങളിലുടനീളമുള്ള എല്ലാ 25 റൌണ്ടുകളുടെയും വിവരങ്ങൾ ഓരോ 5 മിനിറ്റിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു. തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുക, വിലക്കയറ്റം, മയക്കുമരുന്ന് ഭീഷണി തുടങ്ങിയവ ഇല്ലാതാക്കുക തുടങ്ങിയവയ്ക്ക് നാഷണൽ കോൺഫറൻസ് സർക്കാർ മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ സഖ്യകക്ഷിയുമായി ചർച്ച നടത്തി ഭാവി നടപടി തീരുമാനിക്കുമെന്ന് പാർട്ടി ഉപാധ്യക്ഷൻ ഒമർ അബ്ദുള്ള അറിയിച്ചു. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സിനിമാ മേഖലകളിലൊന്നാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നടൻ മിഥുൻ ചക്രവർത്തിക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചു. ഋഷഭ് ഷെട്ടി, നിത്യ മേനോൻ, മാനസി പരേഖ് തുടങ്ങിയവരും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ഈ രംഗത്ത് നിരവധി സാധ്യതകളാണ് തുറന്നതെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
creators economy ki jo rails hai, these rails have been set up in the Digital India program. The rollout of 5G, the rollout of fiber, the way our technology journey has happened in the last 10 years, that has set the big rails for very strong rails for this new economy.
ബാങ്കുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്ഥിരതയെയും നേരിട്ട് സ്വാധീനിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബാങ്കുകൾ വായ്പ നൽകുന്നതിൽ വിവേകം പാലിക്കണമെന്നും വീഴ്ചകൾ മുൻകൂട്ടി കാണണമെന്നും മുംബൈയിൽ നടന്ന ഒരു പരിപാടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സൈബർ ഭീഷണികളിൽ നിന്നും ബാങ്കിംഗ് മേഖലയെ പരിരക്ഷിക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ കേരള നിയമസഭ ഇന്ന് പരിഗണിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിനുള്ള സമയപരിധി ദീർഘിപ്പിക്കുക, 4 വർഷ ഡിഗ്രി കോഴ്സ് എന്നിവയിൽ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കും. കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ 2024 ഇന്ന് നിയമസഭ പരിഗണിക്കും. AdGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം നിയമസഭ ഇന്നലെ ചർച്ച ചെയ്തു. AdGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ 16 മാസത്തിനു ശേഷമാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. AdGPക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രിക്കുവേണ്ടി മന്ത്രി MB രാജേഷ് പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് യാത്രക്കാർ മരിച്ച സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ KSRTC ചെയർമാന് നിർദ്ദേശം നൽകി. അപകടത്തിൽ 25-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനക്കാംപൊയിൽ സ്വദേശികളായ ത്രേസ്യാമ്മ, കമല എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് പോലീസ് സംയുക്ത അന്വേഷണം നടത്തും. കണ്ണുകളെ ബാധിക്കുന്ന ബാക്ടീരിയൽ അണുബാധയായ ട്രക്കോമയെ ഇന്ത്യ അതിജീവിച്ചതായി ലോകാരോഗ്യ സംഘടന. ഇതോടെ തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ ഈ നേട്ടം കൈവരിക്കുന്ന 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന റീജിയണൽ കമ്മിറ്റി യോഗത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യ ട്രക്കോമ മുക്തമായതായി പ്രഖ്യാപിച്ചത്. അന്ധതയ്ക്ക് കാരണമാകുന്ന പകർച്ചവ്യാധിയായ ഈ രോഗം അണുബാധയുള്ള രോഗികളുടെ സ്രവങ്ങൾ വഴിയാണ് പടരുന്നത്. ഇസ്രായേലി നഗരമായ ഹൈഫയിൽ ഹിസ്ബുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി. അതേസമയം മേഖലയിൽ ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി പ്രവർത്തക സംഘത്തിന്റെ നിർണായക പങ്കിനെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിനന്ദിച്ചു. സമാധാന സേനകളെ അയച്ച എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു.
We are on the verge of an all-out war in Lebanon with already devastating consequences. But there is still time to stop. The sovereignty and territorial integrity of all countries must be respected. And members of our own peacekeeping force in Lebanon, UNIFIL, continue to carry out their mandates to the extent possible. The mission relies on full compliance by all parties.
കസാഖിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ടീം ഇനത്തിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറി. ഇതോടെ ഇന്ത്യൻ ടീം ചാമ്പ്യൻഷിപ്പിലെ തങ്ങളുടെ ആദ്യ മെഡൽ ഉറപ്പിച്ചു. സെമിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ഇരുപത്തിയൊന്നാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലാവോസിലെത്തും. ഹരിയാനയിൽ 48 സീറ്റുകളിൽ വിജയിച്ച BJP തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിലേക്ക്. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 48 സീറ്റുകളുമായി ഭൂരിപക്ഷം ഉറപ്പിച്ചു. കേരള നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. കണ്ണുകളെ ബാധിക്കുന്ന അണുബാധയായ ട്രക്കോമ രോഗത്തെ ഇന്ത്യ അതിജീവിച്ചതായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.